السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
اللہ تعالیٰ کے فضل سے
اللہ അനുഗ്രഹത്താൽ യു കെ ജലസ സാലാന വളരെ സമീപസ്ഥമാണ്. ഇൻഷാ അല്ലാഹു തആല അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി ജൽസ സാലാന ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വിവിധ വിഭാഗങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്നവർ മുൻപത്തെ പോലെ തന്നെ ഇപ്പോഴും വളരെയധികം സമയം നൽകുന്നു. ജൽസ സാലാനയുടെ തയ്യാറെടുപ്പിനായി വളരെയധികം അധ്വാനിക്കുകയും ത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ അനഹ്മദികളായി ഒരുപാട് അതിഥികൾ എല്ലാ വർഷവും വരുന്നു. ഒരു ചെറിയ പട്ടണം താത്കാലികമായി സ്ഥാപിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെടുന്നു. അതിൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ ഈ ജോലികളെല്ലാം തന്നെ 10-15 ദിവസം കൊണ്ടാണ് നടക്കുന്നത്. ചില അനഹ്മദികൾ മനസ്സിലാക്കുന്നത് ഈ ജോലി പ്രത്യേകമായ പരിശീലനം നേടിയ ചില വ്യക്തികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ്. അവരാണ് ഈ ജോലികൾ ചെയ്യുന്നത്. അതിന് വലിയ ഒരു തുക ചിലവഴിക്കുന്നുണ്ട്. എന്നാൽ അവരോട് ഇതെല്ലാം തന്നെ അഹമ്മദി വോളണ്ടിയർമാരാണ് ചെയ്യുന്നത്, തങ്ങളുടെ സാധാരണ ജീവിതത്തിൽ ഇത്തരം ജോലികളുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതത്തിന് കാരണമായി തീരുന്നു. തീർച്ചയായും അല്പം പണം ചിലവഴിച്ച് അന്യരെ കൊണ്ടും ചില ജോലികൾ ചെയ്യിപ്പിക്കാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 70-75% ജോലികൾ ഈ വോളണ്ടിയർമാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അതിൽ മുതിർന്ന പുരുഷന്മാരുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുമുണ്ട്. പിന്നീട് ജലസയുടെ ദിവസങ്ങളിലും ഈ വോളണ്ടിയർമാർ ജലസയുടെ ഈ മുഴുവൻ സംവിധാനത്തെയും നടപ്പിൽ വരുത്തുന്നു. ഒരു ആവേശത്തോടും ഉണർവോടും കൂടി നടപ്പിൽ വരുത്തുന്നു. നിർബന്ധിതാവസ്ഥയിലല്ല ഇത് നടപ്പിൽ വരുത്തുന്നത്. എല്ലാവിധത്തിലുള്ള ജോലിയും യാതൊരുവിധ കുറവുകളുമില്ലാതെ ചെയ്യുന്നത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളെ സേവിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇത് ഈ ജോലികൾ എല്ലാം തന്നെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ബഹുമതിയാണ്. ഇത് മുഴുവൻ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഏറ്റവും ഉത്തമമായ നിലയിൽ ചെയ്യുന്നു. സാധാരണ രീതി അനുസരിച്ച് ജലസക്ക് ഒരാഴ്ച മുമ്പ് ഞാൻ വളണ്ടിയർമാരോട് അവരുടെ ജോലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിഥി സൽക്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുകയും ഇതിലേക്ക് ശ്രദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് ഇതിനെക്കുറിച്ച് അല്പം പറയാം. കാരണം ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് കൂടുതൽ ശ്രദ്ധ ഉണ്ടായിത്തീരുന്നു. ചില അവസരങ്ങളിൽ ചില സംഭവങ്ങളും ചില ഉപദേശങ്ങളും ഒരു പുതിയ ആവേശവും ഉണർവും ജനിപ്പിക്കുന്നു. ഈ പ്രത്യേകതയിൽ ഇപ്പോൾ യു കെ ജൽസ സാലനെ കൊണ്ട് ഈ ജൽസക്കായി ജോലി ചെയ്യുന്ന വാളണ്ടിയർമാർക്കാണ് ഈ പ്രത്യേകതയും ഉള്ളത്. പ്രത്യേകമായും അതിഥികൾക്കായി സേവനം ചെയ്യുന്നവർക്ക് വേണ്ടി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിഥികളെ സേവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ അവരോട് പറയുന്നു. ഇത് യു കെയിൽ ജോലി ചെയ്യുന്ന വളണ്ടിയർമാരുടെ ആവേശത്തിലും ഉണർവിലും ഏതെങ്കിലും വിധത്തിലുള്ള കുറവുള്ളത് കൊണ്ടല്ല. ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലെ വളണ്ടിയർമാർ കൂടുതൽ ആവേശത്തോടെ ജോലി ചെയ്യുന്നവരായതുകൊണ്ടും അല്ല, മറിച്ച് യു കെയിലെ ജലസയുടെ പ്രാധാന്യം ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിലെ ജലസകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൂടുതലാണ്. അതായത് കഴിഞ്ഞ 27-28 വർഷമായി ഈ പ്രാധാന്യം വളരെയധികമാണ്. കാരണം ഈ ജലസ ഇപ്പോൾ ആഗോള ജലസയുടെ രൂപം സ്വീകരിച്ചിരിക്കുന്നു. ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ ജൽസ സാലാനയിൽ കാലത്തിന്റെ ഖലീഫയുടെ സാന്നിധ്യം നിർബന്ധമല്ല. എന്നാൽ ഇവിടെ പാകിസ്ഥാനിൽ ജലസക്ക് വിലക്ക് ഏർപ്പെടുത്തിയതു മുതൽ ഇവിടെയാണ് ജലസ നടക്കുന്നത്. പാകിസ്ഥാനിൽ ജൽസക്ക് വിലക്ക് ഏർപ്പെടുത്തി. അഹമ്മദികളിൽ പാകിസ്ഥാനി അഹമ്മദികളുടെ ഭൂമി ഇടുങ്ങിയതാക്കിയതുകൊണ്ട് കാലത്തിന്റെ ഖലീഫയുടെ ഇവിടെയുള്ള ആഗമനവും യു കെയെ അതായത് ലണ്ടനെ മർക്കസ് ആക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 27-28 വർഷമായി കാലത്തിന്റെ ഖലീഫയുടെ ഇതിൽ പങ്കെടുക്കൽ ഒരു അനിവാര്യ ഘടകമായി തീർന്നിരിക്കുന്നു. ഇതുകാരണം ലോകത്തിന്റെ കോണുകളിൽ നിന്ന് ജലസയിൽ പങ്കെടുക്കുന്നതിനായി അഹമ്മദികളും അനഹമ്മദികളും വരുന്നു. ലോകത്തിലെ അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ അനഹമ്മദികളെ സംബന്ധിച്ചിടത്തോളവും യു കെയിലെ ജൽസ സാലാന ഇപ്പോൾ യു കെയിലെ ജൽസ സാലാന മാത്രമല്ല, മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ മർക്കസി ജൽസ സാലാനയാണ്. കാലത്തിന്റെ ഖലീഫയുടെ താമസം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള കാരണം. അതുകൊണ്ട് ഇവിടുത്തെ സംവിധാനവും വിശാലമായി തീർന്നിരിക്കുന്നു. ഇവിടെ വരുന്ന അതിഥികളുടെ പ്രതീക്ഷകളും വളരെ അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കും ഇവിടുത്തെ സംഘാടകർക്കും ചിന്ത കൂടുതലായിട്ടുണ്ടാവും. അതിഥികളെ വേണ്ട വിധത്തിൽ അതിസൽക്കാരം നടത്തണം. ജലസയുടെ സംവിധാനങ്ങൾ ഉന്നതമായിരിക്കണം. അതിനുവേണ്ടി പരിശ്രമങ്ങളും നടക്കുന്നു. ജലസയുടെ സംവിധാനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ചെയ്തു തീർക്കുക. അതുകൊണ്ട് തന്നെ ചില അവസരങ്ങളിൽ ചിലവും കൂടുതലായി ഉണ്ടാകുന്നു. യുകെ ജമാഅത്തിന്റെ ബജറ്റ് ഇതിന് മതിയാകാതെ വരുന്നു. എന്നാൽ ജൽസാ സാലാനയുടെ ബജറ്റിന്റെ ഭൂരിഭാഗവും യുകെ ജമാഅത്ത് തന്നെയാണ് വഹിക്കുന്നത്. എന്നിരുന്നാലും മർക്കസിനും 30-35% ചില അവസരങ്ങളിൽ അതിൽ കൂടുതലായി ബജറ്റിൽ നൽകേണ്ടതായി വരുന്നു. ഈ ചിലവുകൾ സ്വയം വഹിക്കേണ്ടതായി വരുന്നു. ഇത് ഞാൻ പറയാനുള്ള കാരണം, ചില പ്രകൃതക്കാർ ചില അവസരങ്ങളിൽ പറയുന്നു യുകെ ജമാഅത്തിന് മർക്കസ് വളരെയധികം ഭാരം നൽകുന്നു, എന്നാൽ ഇവിടെയുള്ള ജമാഅത്തുകളിൽ അധികവും ത്യാഗം ചെയ്യുന്നവരാണ്. ജലസയുടെ അനുഗ്രഹങ്ങൾ നിമിത്തം അവർ ആഗ്രഹിക്കുന്നത് അവർ തന്നെ അവരുടെ ചിലവുകൾ വഹിക്കണം എന്നായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ചില അസ്വസ്ഥത വരുത്തുന്നവർ അസ്വസ്ഥതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ മർക്കസി ജലസയായതുകൊണ്ടും മർക്കസും ഇതിൽ അല്പം ഭാഗം നൽകണം എന്ന് നിർബന്ധമായും കരുതുന്നു. ഏതായിരുന്നാലും യുകെയിലെ ജൽസാ സാലാന ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരു മർക്കസി ജൽസാ സാലാന എന്നാണ് എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വളണ്ടിയർമാരുടെയും സംഘാടകരുടെയും ഉത്തരവാദിത്വവും വളരെ വർദ്ധിക്കുന്നു. എനിക്കിതിനെ കുറിച്ച് വ്യാകുലത ഉണ്ടാകുന്നു. അതുകൊണ്ട് ജലസക്ക് മുമ്പായി ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. വളണ്ടിയർമാർ എല്ലായ്പ്പോഴും ഓർക്കുക, ലോകത്തിലെ മുഴുവൻ അഹമ്മദികളുടെയും കണ്ണുകളും അനഹമ്മദികളായി വരുന്നവരുടെ ഈ വിധത്തിൽ അഹമ്മദികളുമായി ബന്ധം സ്ഥാപിക്കുന്നവരുടെ കണ്ണുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജൽസയിൽ പങ്കെടുക്കാനായി എത്തിയവർ, അതിൽ ചിലർ നേതാക്കന്മാരായിരിക്കും, പ്രധാനികളായിരിക്കും, അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ ജൽസയുടെ സംവിധാനത്തിലും വളണ്ടിയർമാരിലുമായിരിക്കും. അതുകൊണ്ട് വളണ്ടിയർമാരുടെ രീതികളും അവരുടെ ജോലിയുടെ രീതിയും അവരുടെ സ്വഭാവവും അവരുടെ അതിഥി സൽക്കാരത്തിന്റെ നിലവാരവും മനുഷ്യ കഴിവിന് അനുസരിച്ച് ഏറ്റവും ഉന്നതമായിരിക്കണം. അതിനായി ഓരോ വളണ്ടിയർമാരും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വിവിധ ജോലികളിൽ നിശ്ചയിക്കപ്പെട്ടവർ തങ്ങളുടെ മുഴുവൻ പരിശ്രമവും പുറത്തെടുക്കേണ്ടതാണ്. എല്ലായ്പ്പോഴത്തെയും പോലെ പുറത്തു നിന്ന് വരുന്ന അതിഥികൾ ഇവിടുത്തെ ആതിഥേയരെ പ്രശംസിച്ചിട്ടുണ്ടോ? ഈ വർഷവും അങ്ങനെ ഉണ്ടാവേണ്ടതാണ്. ഈ നിലവാരം ഒരിക്കലും താഴാൻ പാടുള്ളതല്ല, എല്ലായ്പ്പോഴും പരിശ്രമിക്കേണ്ടതാണ് അത് ഉയർത്തുന്നതിനായി. മറിച്ച് എല്ലാ വർഷവും ഈ നിലവാരം ഉയരേണ്ടതാണ്. വിശ്വാസിയുടെ കാലുകൾ പിന്നോട്ടല്ല, മറിച്ച് മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത്. എല്ലായ്പ്പോഴും പുരോഗതിയിലേക്ക് പോകേണ്ടതാണ്. അതിഥി സൽക്കാരം എന്നത് ഒരു സാധാരണ ഗുണമോ പ്രവൃത്തിയോ അല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച ഒരു നന്മയാണ്. നന്മയിൽ മുന്നേറാൻ മുഅ്മിനീങ്ങൾക്ക് കൽപ്പനയുണ്ട്. ഒരു അതിഥി സൽക്കാരം സാധാരണ ഒരു ഭൗതികനായ വ്യക്തിയും ചെയ്യുന്നു. സൽസ്വഭാവിയായ ഓരോരുത്തരും അത്തരം അതിഥി സൽക്കാരം നടത്തുന്നു, അതിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിയോട് ചെയ്യുന്ന സേവന നിമിത്തം അത്തരം വ്യക്തി തീർച്ചയായും പ്രതിഫലത്തിന് അർഹനായിരിക്കും. എന്നാൽ ഒരു പ്രവൃത്തി പൂർണമായും അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോൾ തന്റെ വ്യക്തിപരമായ അതിഥിയല്ല, പ്രിയപ്പെട്ട ഒരു ബന്ധുവല്ല, ഏതെങ്കിലും വിധത്തിലുള്ള ഭൗതിക ഉദ്ദേശമില്ല, മറിച്ച് സ്വയേച്ഛയെ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി അതിഥി സൽക്കാരം നടത്തുമ്പോൾ തീർച്ചയായും അത്തരം അതിഥി സൽക്കാരം അള്ളാഹുവിന്റെ പക്കൽ 2 ഇരട്ടി പ്രതിഫലത്തിന് കാരണമായിത്തീരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു വിശുദ്ധ ഖുർആനിലും അതിഥി സൽക്കാരത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സംഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതിഥി സൽക്കാരത്തിന്റെ പ്രത്യേകതയും അള്ളാഹു പ്രത്യേകമായും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിഥികൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രവർത്തനം തന്നെ യാതൊരുവിധ ഔപചാരികതയുമില്ലാതെ അവർക്കായി ഭക്ഷണം കൊണ്ടുവന്നു നൽകി. അവിടെ ഉണ്ടായിരുന്ന സംവിധാനം അനുസരിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹി ഉണ്ടായപ്പോൾ അവിടുന്ന് അതിനെ കുറിച്ച് ഭയപ്പെട്ടു. ഹദ്രത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് അവിചാരിതമായി അങ്ങയുടെ ഏതെല്ലാം പ്രത്യേകതകളെ കുറിച്ചാണോ പറഞ്ഞത് പറഞ്ഞു, ഈ പ്രത്യേക ഗുണങ്ങളുള്ള ആളെ അള്ളാഹു എങ്ങനെ പാഴാക്കി കളയാനാണ്, അദ്ദേഹത്തോട് എങ്ങനെ അനിഷ്ടം പ്രകടിപ്പിക്കാനാണ്. ഹദ്രത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ അതിലെ ഒരു ഉന്നത ഗുണം പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി സൽക്കാരമായിരുന്നു. അതുകൊണ്ട് അതിഥി സൽക്കാരം എന്നത് ഒരു സാധാരണ കാര്യമല്ല, പ്രവാചകന്മാരുടെ ഗുണങ്ങളിലെ ഒരു ഗുണമാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകമായി നൽകിയിരിക്കുന്ന ജോലികളിൽ ഒരു പ്രധാന ജോലി അതിഥി സൽക്കാരമാണ്. പറഞ്ഞിരുന്നു, അതിഥികൾ വരും, അതുമൂലം പരവശനാവുകയോ ക്ഷീണിക്കുകയോ ചെയ്യരുത്. ജമാഅത്ത് ഒരു ഭാഗത്ത് ജമാഅത്ത് എന്ന നിലക്കും ജമാഅത്തിലെ ഓരോ വ്യക്തിയും ഈ പ്രധാന നിർബന്ധ കടമയുടെ ഉത്തരവാദികളാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളെ ഏത് വിധത്തിലാണ് ബഹുമാനിച്ചിരുന്നത്, ഏത് വിധത്തിലാണ് അവരെ ശ്രദ്ധിച്ചിരുന്നത്, അതിന്റെ പ്രകടനം ഒരു സംഭവത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ അവിടുന്ന് രോഗിയായിരുന്നു, ആരോഗ്യം വളരെ മോശമായിരുന്നു. അതിഥികൾ വന്നു എന്നറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് പുറത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയുമായിരുന്നില്ല, എന്നാൽ അതിഥികൾക്ക് അവകാശമുണ്ട്, അതിഥികൾ ബുദ്ധിമുട്ടിയാണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഈ അവകാശം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ വന്നിരുന്ന അതിഥികൾ അവിടുത്തെ സഹവാസത്തിൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കുന്നതിന് വേണ്ടിയാണ് വന്നിരുന്നത്, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് വന്നിരുന്നത്. അവിടുന്ന് വീണ്ടും വീണ്ടും പറയുമായിരുന്നു, എന്റെ പക്കൽ വരിക, ഇന്ന് വരുന്ന നമ്മുടെ അതിഥികൾ അവരും ഹദ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പന അനുസരിച്ച് അദ്ദേഹത്താൽ സ്ഥാപിതമായ തർബിയത്തി സംവിധാനത്തിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തുടക്കം കുറിച്ച ജൽസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. കഴിവുള്ള ജമാഅത്ത് അംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതിനായി വരണമെന്ന് അവിടുന്ന് ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന അതിഥികൾ ഈ വിധത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളാണ്. ഈ അതിഥികളെ പൂർണ്ണമായും സേവിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബഹുമതിയാണ്. ഓരോ വോളണ്ടിയർമാരെ സംബന്ധിച്ചും ഒരു പാരിതോഷികമാണ്. അവർക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഏതെല്ലാം പ്രതീക്ഷകളുമായാണോ അവർ വരുന്നത് അത് പൂർത്തിയാക്കുന്നതിനായി പരിശ്രമിക്കുക. ജലസയുടെ അതിഥികൾ പൊതുവിൽ ജൽസക്കായി ഏതാനും ദിവസങ്ങൾക്കായാണ് വരുന്നത്, അതിനുശേഷം തിരിച്ചു പോകുന്നു. മർക്കസി ജൽസ ആയത് കാരണം ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിലെ കോണുകളിൽ നിന്ന് അതിന് വരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തങ്ങളുടെ അതിഥികൾക്ക് അവരുടെ അനുവദനീയമായ അവകാശം നൽകുക. ഈ അനുവദനീയമായ അവകാശം എന്ന് പറയുന്നത് അവിടുന്ന് പറഞ്ഞു 3 ദിവസത്തെ ഏതാനും ദിവസത്തെ അതിഥി സൽക്കാരമാണ്. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി സൽക്കാരത്തിന്റെ നിലവാരം എന്തായിരുന്നു? അത് ഏതാനും ദിവസത്തെ അതിഥി സൽക്കാരമായിരുന്നില്ല, മറിച്ച് സ്ഥിരമായ അതിഥി സൽക്കാരമായിരുന്നു. റിവായത്തിൽ വരുന്നു, ദീൻ പഠിക്കുന്നതിന് വേണ്ടി എല്ലായ്പ്പോഴും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കൽ കിടന്നിരുന്ന ആളുകൾ, ഒരു കണക്കിന് അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരമായ അതിഥികളായിരുന്നു. അവരുടെ ആവശ്യങ്ങളെ പ്രകാരമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ശ്രദ്ധിച്ചിരുന്നത്. അവരെ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നത്? മാലിക് ബിനു അബി ആമിർ ഒരു ദീർഘമായ റിവായത്ത് നിവേദനം ചെയ്യുന്നു. അതിൽ അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, ഒരാൾ തൽഹ ഉബൈദുല്ലായുടെ പക്കൽ പോയി, എന്നിട്ട് പറഞ്ഞു, അല്ലയോ അബു മുഹമ്മദ്, താങ്കൾ ആ യമാനിക്കാരന്റെ, അതായത് ഹസ്രത്ത് അബൂ ഹുറൈറയെ കാണുന്നില്ലയോ? അദ്ദേഹം ഏറ്റവും കൂടുതലായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അറിയുന്നവനാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന്, താങ്കളിൽ നിന്ന് പോലും കേൾക്കാൻ സാധിക്കാത്ത ഹദീസുകൾ കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് അവിടുന്ന് പറഞ്ഞു, ഇതിൽ യാതൊരു സംശയവുമില്ല, അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനുള്ള കാരണം ഇതാണ്, അദ്ദേഹം മിസ്കീനായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം റസൂൽ തിരുമേനിയുടെ അതിഥിയായി നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്കൊപ്പമായിരുന്നു. ഞങ്ങൾ അനേകം വീടുകളുള്ളവരും സമ്പന്നരുമായിരുന്നു. ഞങ്ങൾ റസൂൽ തിരുമേനിയുടെ അടുത്ത് ചിലപ്പോൾ രാവിലെയോ വൈകുന്നേരമോ പോകുമായിരുന്നു. ഈ ആളുകളായിരുന്നു ദുനിയാവിനേക്കാൾ ദീനിന് പ്രാധാന്യം നൽകിയവർ. അവരെല്ലാം തന്നെ വിസ്മരിച്ചു കളഞ്ഞു. അങ്ങനെ റസൂൽ തിരുമേനിയുടെ സ്ഥിരമായ അതിഥികളായിത്തീർന്നു. ഈ അതിഥി സൽക്കാരത്തെ കുറിച്ചും റിവായത്ത് കാണാം. ഏതു വിധത്തിലാണ് അവരുടെ അവസ്ഥ ഉണ്ടായിരുന്നത്? അതിഥികൾക്ക് യാതൊരു വിധത്തിലുള്ള ഡിമാൻഡും ഉണ്ടായിരുന്നില്ല, മറിച്ച് അവർ അവിടെ കിടക്കുന്നവരായിരുന്നു. അതിഥി സൽക്കാരത്തിന്റെ ഉത്തരവാദിത്വം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുമായിരുന്നു. ഹസ്രത്ത് അബു ഹുറൈറയെ കുറവ് പറയുകയുണ്ടായി. ഹസ്രത്ത് അബു ഹുറൈറയെ കുറിച്ച് പറയുകയുണ്ടായി, അദ്ദേഹത്തെ കുറിച്ച് റിവായത്തിൽ വരുന്നു, ഒരിക്കൽ അദ്ദേഹം ഒരുപാട് ദിവസത്തെ പട്ടിണി കാരണം ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു വലിയ റിവായത്താണ്. അവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ വീട്ടിലേക്ക് പോയി. ഹസ്രത്ത് അബു ഹുറൈറയും ഉണ്ടായിരുന്നു. അവിടെ വീട്ടിൽ എവിടെ നിന്നോ അല്പം പാൽ സമാനമായി ലഭിച്ചിരുന്നു. അവിടുന്ന് അകത്ത് അബു ഹുറൈറയോട് പറഞ്ഞു, പോവുക, എല്ലാ അസ്ഹാബെ സുഫക്കാരെയും വിളിച്ചുകൊണ്ടുവരിക. പട്ടിണി മൂലം അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. പറയുന്നു, ഞാൻ പോയി, പിന്നീട് ഞങ്ങൾ വൃത്താകൃതിയിൽ എല്ലാവരും ഇരുന്നു. എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത് വലതു ഭാഗത്ത് നിന്ന് ഇവർക്ക് ഈ പാൽ കുടിപ്പിക്കുക. അദ്ദേഹം സ്വീകരിക്കുന്നു, വിഷമം മൂലം എന്റെ അവസ്ഥ ഇതായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിരുന്നത് പാലിന്റെ ആദ്യത്തെ അവകാശം ഞാൻ തന്നെയാണ് എന്നാണ്. ഞാൻ പാൽ വിതരണം ചെയ്യുന്നതനുസരിച്ച് ഓരോ വ്യക്തിക്കും കൊടുക്കുമ്പോൾ എന്റെ ഹൃദയം പതറിയിരുന്നു. ഇത് കഴിഞ്ഞ് പോവുകയും ഞാൻ പട്ടിണിയാവുകയും ചെയ്യും. വിഷമം മൂലം ഇത്രമാത്രം ദുഃഖം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒന്ന് രണ്ട് കബിൾ കുടിച്ചിരുന്നു, ബർക്കത്തുണ്ടായിരുന്നു. ആ ബർക്കത്ത് കൊണ്ട് എല്ലാവരും ആ പാൽ കുടിച്ചു. ഇതായിരുന്നു ആ അതിഥികൾ. ഈ വിധത്തിലാണ് അതിഥി സൽക്കാരം നടന്നിരുന്നത്. റസൂൽ തിരുമേനി സ്വയം തന്നെ കുറിച്ച് പോലും ശ്രദ്ധിക്കുമായിരുന്നില്ല, മറിച്ച് ഇവരെയാണ് ആദ്യം ശ്രദ്ധിച്ചിരുന്നത്. ഇവർ ദീൻ പഠിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സർവസ്വവും ത്യജിച്ചിരുന്നവരായിരുന്നു. സ്ഥിരമായ അതിഥികളായിരുന്നു ഇന്ന് നമ്മുടെ പക്കൽ. ഈ വിധത്തിലുള്ള സ്ഥിരമായ അതിഥികൾ ഒന്നും തന്നെയില്ല. എന്നാൽ മതപരമായ ലക്ഷ്യത്തിനായി മതം പഠിക്കുന്നതിനായി വരുന്ന അതിഥികൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അവരെ പൂർണ്ണമായ നിലയിൽ നൽകുക എന്നതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാമിന്റെ ജൽസകളിൽ പങ്കെടുക്കുകയും ദീനി ഉദ്ദേശം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് ദീൻ പഠിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമും മുഅ്മിനും ആയിത്തീരുന്നതിന് വേണ്ടി ഈ അതിഥികളെ സേവിക്കുക എന്നത് നമ്മുടെ ഒരു നിർബന്ധ കടമയാണ്. അല്ലാഹുവിന്റെ കൽപ്പന എന്നത് കൂടാതെ റസൂൽ തിരുമേനിയുടെ സുന്നത്ത് കൂടിയാണ്. സുന്നത്ത് അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കൽപ്പനയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമും ഈ ഒരു പ്രധാന ജോലി ഏൽപ്പിച്ചിരിക്കുന്നു. അതിഥികളുടെ പൂർത്തീകരണത്തിനായി അവിടുത്തെ എല്ലാ വിധത്തിലുള്ള സഹായിയായി തീരുന്നതിനായി നാം അത് അതിഥിസൽക്കാരത്തിന്റെ ഏതൊരു ഉത്തരവാദിത്തപ്പെട്ട ആളാണോ നമ്മിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അത് ഏറ്റവും ഉത്തമമായ നിലയിൽ നിറവേറ്റണം. ഹദ്റത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ അതിഥിസൽക്കാരത്തിന്റെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ കേൾപ്പിക്കാം. ഒരു പക്ഷെ മുമ്പ് കേട്ടിരിക്കാം, എന്നാൽ ഒരു പ്രാവശ്യം ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മനോഹര വശം ഉയർന്നു മുന്നിൽ വരുന്നു. വളണ്ടിയർമാർക്ക് ചില സംഭവങ്ങളിൽ പാഠങ്ങൾ ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ സമയക്കുറവ് കാരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണനിമിത്തം ജോലി ചെയ്യുന്ന വളണ്ടിയർമാർക്ക് തൃപ്തി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവർക്ക് മോശമായി ഇരുന്ന വാക്കുകൾ പറയുന്നു. ജലസയുടെ സമയവും നമസ്കാരം നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ കൂടുതൽ ധൃതി കൂട്ടുന്നു. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ പന്തലിൽ വളണ്ടിയർമാർ ധൃതി കൂട്ടുന്നു. അതിഥികൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നതിന് വേണ്ടി ഞാൻ വിവരിക്കാൻ ഉദ്ദേശിച്ച സംഭവത്തിൽ ഭക്ഷണം കഴിപ്പിക്കുന്ന വളണ്ടിയർമാർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണം അല്ലെങ്കിൽ അവരുടെ നിലവാരം എത്രമാത്രമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഹദ്റത്ത് മിയാ ഖൈറുദ്ദീൻ സാഹിബ് സേഖ്വാനി വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ എന്റെ ഗ്രാമം സേഖ്വാനിൽ നിന്ന് കാദിയാൻ ഷെരീഫിൽ എത്തിച്ചേർന്നു. ഞാൻ ഗോൾക്കമരയുടെ അടുത്ത് എത്തിയപ്പോൾ ഹദ്റത്ത് സാഹിബ് സഹാബാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഞാൻ അടുത്തുപോയി സലാം പറഞ്ഞു. ഹുസൂർ അങ്ങേയും സന്തോഷത്തോടുകൂടി പറഞ്ഞു, വന്നാലും മിയാ ഖൈറുദ്ദീൻ സാഹിബ് ഭക്ഷണം കഴിച്ചാലും. ഞാൻ അപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഹുസൂർ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പറഞ്ഞു, അല്ല ഭക്ഷണം കഴിച്ചാലും. ഞാൻ ഇരുന്നു, ജനങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. മസീഹ് സലാത്തു വസ്സലാം ഭക്ഷണം നിർത്തിയിരുന്നു. എനിക്ക് വേണ്ടി ഹുസൂർ പരിശ്രമിച്ച് റൊട്ടിയും കറിയും നൽകി. അതത് ഖലീഫത്തുൽ മസീഹ് അതിലത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ചെറിയ കുട്ടിയായിരുന്നു. ഹുസൂറിന്റെ കൂടെ ഭക്ഷണത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കറിയുടെ പാത്രവും എന്റെ മുന്നിൽ വെച്ച് തന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഏതാനും ഉരുളകളെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഖലീഫ അവലിന്റെ റസായി സഹോദരനായ മിയാ ഗുലാം മുഹിയുദ്ദീൻ സാഹിബ് സവറയിൽ നിന്ന് പാത്രങ്ങളും കറിയും എടുക്കാൻ തുടങ്ങി. പറയുന്നു, ദതിയക്കിടയിൽ എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പാത്രവും എടുത്തു. ഹുസൂറിന്റെ ദൃഷ്ടി അതിലേക്ക് പതിഞ്ഞപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ ഗുലാം മുഹിയുദ്ദീൻ സാഹിബിനെ താക്കീത് ചെയ്തു. അദ്ദേഹം പരവശനായി, താങ്കൾ എന്തിനാണ് ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നും പാത്രം എടുത്തത്? പറയുന്നു, ഹുസു അത് സാരമില്ല എന്ന് പറയാനുള്ള കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് മതിയായി, എനിക്ക് വിശപ്പില്ല. ആ പാവം പാത്രം എന്റെ മുന്നിൽ വെച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് വരെ സവറ എടുത്തേക്കൂ. ഞാൻ ഏതാനും ഉരുള കഴിച്ചതിന് ശേഷം പറഞ്ഞു, സവറ എടുത്താലും. അപ്പോഴാണ് അത് എടുത്തത്. ഈ ഒരു സ്വഭാവം അതിഥി ഭക്ഷണം കഴിക്കുമ്പോൾ അത് സുഖമായി കഴിക്കാൻ അനുവദിക്കേണ്ടതാണ്. നമസ്കാരത്തിന്റെയോ ജലസയുടെയോ സമയമായാൽ വളണ്ടിയർമാർക്കും ധൃതിയായിരിക്കും. തർബിയത്ത് വിഭാഗവും അവരവിടെ നിന്ന് പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും. അതുകൊണ്ട് ഭക്ഷണത്തിന് കുറച്ചധികം സമയം നൽകുകയും ഇനി പ്ലേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സാധാരണ സമാധാനത്തോടെ കഴിക്കാൻ അനുവദിക്കണം. നമസ്കാരത്തിന് ഇത്ര സമയം ബാക്കിയുണ്ട്, ജലസയ്ക്ക് ഇത്ര സമയം ബാക്കിയുണ്ട് എന്ന്
പറയാം. അഗർ നമാസ് ജൽസേ കാ വക്ത് കരീബ് ഹോ ഹൈ കാർക്കുനോ കോ ഭി ജൽദി ഹോതി ഹൈ.
എന്നാൽ ആരെയും പിന്നിൽ കൂടി പെട്ടെന്ന് പ്ലേറ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിഥി സൽക്കാരത്തിന് ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നതല്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥി സൽക്കാരത്തിന്റെ നിലവാരം എന്തായിരുന്നു എന്ന് നിങ്ങൾ കണ്ടു. എന്നാൽ തന്നെ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഏതുവിധത്തിലുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്, അത് നാം ഇന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് ലഭിക്കും. പറയുന്നു, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു, ഒരതിഥിക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നല്ല, ഇതിനായി എല്ലാ ഇപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. ഏതുവരെ സാധിക്കുമോ അതിഥിക്ക് സുഖം പ്രദാനം ചെയ്യുക. അതിഥിയുടെ ഹൃദയം ഒരു കണ്ണാടി പോലെ ദുർബലമായിരിക്കും, ഒരു ചെറിയ തട്ടുകൊണ്ട് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ മുമ്പ് തന്നെ സംവിധാനം ഒരുക്കിയിരുന്നു അതിഥികളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ. എന്നാൽ എന്ന് മുതലാണ് ഓരോരും കൂടുതലാകുകയും പ്രത്യേകം ഭക്ഷണം കഴിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ അത് കൃത്യമായി നടന്നില്ല. അതോടൊപ്പം അതിഥികളുടെ ആതിഥ്യവും ഇത്രമാത്രം ആയി സ്ഥലം മതിയാകാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ അകൽച്ചയുണ്ടായി. തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാൻ ഓരോരുത്തരും നമ്മുടെ ഭാഗത്ത് നിന്ന് അവർക്ക് അനുവാദമുണ്ട്. ചിലർ രോഗികളായിരിക്കും, അവർക്കായി പ്രത്യേകം ഭക്ഷണം തയ്യാറാക്കാൻ
സാധിക്കും.
ഈ നിർദ്ദേശത്തിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഓരോ വളണ്ടിയറും ഈ കാര്യം മുന്നിൽ വെക്കേണ്ടതാണ്. കേവലം ഭക്ഷണം കഴിക്കുന്ന വളണ്ടിയർമാരല്ല മറിച്ച് എല്ലാ വളണ്ടിയർമാർക്കാണോ ജലസയുമായി പലവിധത്തിലുമായി ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ബന്ധമുണ്ടെങ്കിൽ അവർക്കുള്ള ഉപദേശമാണിത്. ഒന്നാമത്തെ കാര്യമായി പറഞ്ഞു, കഴിയുന്നിടത്തോളം അതിഥികൾക്ക് സുഖ സൗകര്യം ഒരുക്കി കൊടുക്കുക. അതിഥികൾക്ക് സുഖ സൗകര്യം എത്തിക്കൽ കേവലം ഭക്ഷണം കഴിപ്പിക്കൽ മാത്രം ഒതുങ്ങുകയില്ല. അതിൽ വരുന്ന അതിഥികളുടെ താമസ സൗകര്യമുണ്ട്. ട്രാഫിക് കൺട്രോളിലേക്കും പാർക്കിംഗിന്റെയും ഉന്നത സംവിധാനം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ഇത് കാരണം ചില സമയങ്ങളിൽ അതിഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. പരാതികൾ ചില സമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ദൂരെ നിന്ന് വരേണ്ടി വന്നു. കാർ പാർക്കിംഗ് വളരെ ദൂരത്തിലായിരുന്നു. അവിടെ നിന്ന് ഉണ്ടായിരുന്ന ബസ് സർവീസ് സ്ഥിരമായി ഉണ്ടായിരുന്നില്ല, താമസിച്ചു. അതുപോലെ കുളിമുറിയുടെയും ടോയ്ലറ്റിന്റെയും നല്ല സംവിധാനം ഉണ്ടായിരിക്കണം. വൃത്തിയിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ കുറവുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം. ടിക്കറ്റ് ചെയ്ത് വ്യവസ്ഥ കടന്നുപോകുന്നതിനുള്ള പ്രത്യേകം സംവിധാനം ഉണ്ടാവണം. അവർക്ക് അധികം കാത്തിരിക്കേണ്ടതായി വരരുത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളും ഉള്ള മാതാക്കൾക്കും പ്രത്യേകം സംവിധാനം ഉണ്ടാകണം. പെട്ടെന്ന് കടന്നു പോകുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് മഴയും ശക്തമായ വെയിലും ഉള്ളപ്പോൾ. മറ്റൊരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞത്, ഇത് എല്ലാവർക്കുമായി ബന്ധപ്പെട്ടതാണ്. അതിഥിയുടെ ഹൃദയം കണ്ണാടി പോലെ ലോലമാണ്. ഒരു ദുർബല ഹൃദയത്തെ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. അഥവാ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, സ്ഥിരമായ സൗകര്യം ഒരുക്കുന്നില്ല എങ്കിൽ, പൊതുവിൽ പരാതി ഉണ്ടായിത്തീരുന്നതാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ഏതെങ്കിലും അതിഥി തന്റെ പ്രകൃതം കൊണ്ട് പരാതി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉചിതമല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ, ക്ഷമയോടും ധൈര്യത്തോടും കൂടി സഹിക്കുക എന്നത് വലിയായിട്ടുള്ള ഒരാളുടെ ജോലിയാണ്. മറിച്ച് ഉത്തരം നൽകുകയല്ല ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവർ സ്നേഹത്തോടെ കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കുക. ഡിസിപ്ലിൻ അനിവാര്യമാണ്, പന്തലിനകത്തും പുറത്തും. അതുപോലെ തന്നെ സെക്യൂരിറ്റിയും ഇന്നത്തെ അവസ്ഥയിൽ സെക്യൂരിറ്റിയിലേക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാവണം. എന്നാൽ ആരുടെയെങ്കിലും മനസ്സിനെ മുറിവേൽപ്പിക്കാത്ത ഒരു രീതി അവലംബിക്കുക. ആരെയും മോശമാക്കി കാണരുത്. പ്രശ്നം അഥവാ അത്രയധികം സങ്കീർണമാണെങ്കിൽ തങ്ങളുടെ ഉയർന്ന ഓഫീസുമാരിലേക്ക് അത് എത്തിക്കുക. പരസ്പരം തർക്കിച്ച് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതിന് പകരമായി പ്രത്യേകിച്ച് അന്യരുമായിട്ടുള്ള അതിഥികളോട്, പൊതുവിൽ അന്യരായിട്ടുള്ള അതിഥികളോട് നല്ല നിലയിലാണ് പെരുമാറുക. എന്നാൽ ചിലരെ ജനങ്ങൾക്ക് അറിയില്ല, അവരോടും എല്ലായ്പ്പോഴും വളരെ സംസ്കാരത്തോടുകൂടി പെരുമാറേണ്ടതാണ്. അത് എല്ലാവരോടും സംസ്കാരത്തോടുകൂടി പെരുമാറുമ്പോഴേ സാധിക്കുകയുള്ളൂ. ചില ആളുകൾ ജൽസ കാണാൻ വരുമ്പോൾ നിങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ടും സ്വാധീനിക്കപ്പെടാറുണ്ട്. നല്ല സ്വഭാവം തബ്ലീഗ് കൂടിയാണ്. മുമ്പ് അംഗസംഖ്യ കുറഞ്ഞപ്പോൾ മസീഹ് മൂസാ അലൈഹിസ്സലാം സ്വയം അതിഥികളെ സൽക്കാരം നടത്തുമായിരുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അംഗസംഖ്യയുടെ വർദ്ധന വിട്ടുനിൽക്കാൻ കാരണമായി മറ്റൊന്ന് പ്രത്യേകമായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള രോഗങ്ങളും മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന്റെ അംഗസംഖ്യ വളരെ അധികം അധികരിച്ചിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതിനിധിയായിക്കൊണ്ട് കാലത്തിന്റെ ഖലീഫയ്ക്ക് നേരിട്ടുകൊണ്ട് ഓരോരുത്തരുടെയും ശ്രദ്ധിക്കാനോ കൂടെ ഭക്ഷണം കഴിക്കാനോ സാധ്യമല്ല. മറ്റു തിരക്കുകളും കൂടുതലായിട്ടുണ്ട്. അതിഥികളുമായി കൂടിക്കാഴ്ച വരിക, ഇതും ഒരു ജോലിയാണ്. മറ്റു ജോലികളുമുണ്ട്. അതുകൊണ്ട് ഈ വ്യവസ്ഥയുമായി ജീവിക്കുന്നത് ഓരോ വിഭാഗം അതിഥികൾക്കും ഏറ്റവും കൂടുതലായി സൗകര്യം ഒരുക്കുകയും തങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായ നിലയിൽ നിറവേറ്റുകയും ചെയ്യണം. ഉദ്യോഗസ്ഥരിൽ കാലത്തിന്റെ ഖലീഫ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്തിൽ പൂർണ്ണമായും നിലനിൽക്കാൻ ഓരോ ഉദ്യോഗസ്ഥനും ശ്രദ്ധിക്കേണ്ടതാണ്. അതിഥികളുമായിട്ടുള്ള ഉത്തരവാദിത്വം നല്ല നിലയിൽ നിറവേറ്റേണ്ടതുണ്ട് എന്ന് നിറവേറ്റപ്പെടും എന്ന വിശ്വാസമാണ് ഉണ്ടാവുക. ഓരോ വളണ്ടിയറുടെയും തങ്ങളുടെ ഉന്നത സ്വഭാവ ഗുണം പ്രകടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന്റെ വളരെ അധികം ആവശ്യമുണ്ട്. വരുന്നവർക്ക് ഇവർ കാലത്തിന്റെ ഖലീഫയുടെ വളരെ അടുത്ത് ജീവിക്കുന്നവരാണ് എന്ന ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവിധത്തിലുള്ള നിലവാരവും ഉന്നതമായിരിക്കണം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഉണ്ടായിരിക്കേണ്ടതുമാണ്. ആരാധനയുടെ നിലവാരവും നന്മയുടെ നിലവാരവും ഉന്നത സ്വഭാവ ഗുണത്തിന്റെ നിലവാരവും ഓരോ ഉദ്യോഗസ്ഥനിലും ഈ കാര്യം ഓർക്കുക. കേവലം തന്റെ ഡ്യൂട്ടി ചെയ്യുക എന്നത് മാത്രമല്ല ഉത്തരവാദിത്വം, മറിച്ച് നമസ്കാരത്തിലേക്കും വിവാദത്തിലേക്കുമുള്ള ശ്രദ്ധയും ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവിൽ ഇത് ഉണ്ട്, എന്നാൽ ഇത് പ്രത്യേകമായ സംവിധാനം ഇതിനായി വേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റു നന്മകളിലേക്കും ശ്രദ്ധയുണ്ടാവണം. ഉന്നത സ്വഭാവ ഗുണം പ്രകടിപ്പിക്കണം. ഇത് ജമാഅത്തിന്റെ ജോലി ചെയ്യുന്ന ഓരോ ഭാരവാഹിയുടെയും സ്ഥായിയായ അവസ്ഥയായിരിക്കണം. എന്നാൽ ജലസയുടെ ദിവസങ്ങളിൽ ഇത് കൂടുതൽ തെളിഞ്ഞു വരേണ്ടതാണ്. ഞാൻ ഉപദേശിക്കുമ്പോൾ റബുവിലെ ജലസയുടെ ദൃശ്യം എന്റെ മുന്നിൽ വരുന്നു. അവിടെയും ഒന്ന് രണ്ട് ജുമാക്ക് മുമ്പ് കാലത്തിന്റെ ഖലീഫ ഉപദേശിക്കാറുണ്ടായിരുന്നു. അവിടെയുള്ള ഓരോ അഹമ്മദി അവർ സേവനത്തിനായി സമർപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു, വളരെയധികം പരിശ്രമിക്കുന്നു, തയ്യാറെടുപ്പ് നടത്തുന്നു. ഏതായിരുന്നാലും അവിടെ ഇപ്പോൾ അവസ്ഥ കാരണം ജലസ നടക്കാറില്ല. റബ്ബിയിലെ അഹമ്മദികളും പാകിസ്ഥാനിലെ അഹമ്മദികളെയും ദുആയിൽ ഓർക്കുക. അള്ളാഹുവിന്റെ കുറവുകളും പൂർത്തിയാക്കി നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ട് ജമാഅത്ത് ഓരോ വർഷവും മദ്യസൽക്കാരത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ പരിശ്രമിക്കാറുണ്ട് എന്നതിൽ ഒരു സംശയവും തന്നെ ഇല്ല. ഓരോ ഉദ്യോഗസ്ഥനും ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ പരിശ്രമിക്കുന്നു. ഒരു കാലത്ത് യു കെയിലെ ജമാഅത്തിന് ജലസയുടെ സംവിധാനം നടപ്പിൽ വരുത്തുന്നതിനുള്ള കഴിവും പ്രാപ്തിയും ഇല്ല എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റത്ത് ചെയ്തതിന്റെ തുടക്കത്തിലെ വർഷങ്ങൾ മർക്കസിൽ നിന്നും സഹായം നേടുമായിരുന്നു. അവിടെ നിന്നും ഏതാനും ഉദ്യോഗസ്ഥരെയും ഓഫീസിൽ സഹായിക്കാനായി വരുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ
ഉസ്സേ പതാ ലഗ്താ ഹൈ കി ബഡി ഗഹരായി മേ ജാകർ മാഷാല്ലാ ഹർ ചീസ് കാ ഖ്യാൽ രഖ്നി കി കോശിഷ് കി ജാ രഹി ഹൈ ഔർ കാം ഹോ രഹാ ഹൈ. അല്ലാഹ് തആല സബ് കാർക്കുനോ കി തൗഫീഖ് അതാ ഫർമായേ കി വോ ആസൻ റംഗ് മേ അപ്നി ഡ്യൂട്ടി അദാ കർനേ വാലേ ഹൂം.
ഓഫീസർമാരും ഉദ്യോഗസ്ഥന്മാരും തർബിയത്ത് ലഭിച്ചവരാണ്, ഏറ്റവും ഉത്തമമായ നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു കുറവ് പൂർത്തിയാക്കപ്പെട്ടു. എന്നാൽ ഈ കുറവ് പൂർത്തിയാക്കപ്പെട്ടത് കൊണ്ട് കൂടുതൽ ഉന്നതമായതുകൊണ്ട് പ്രാഗൽഭ്യം നേടിയതുകൊണ്ട് ഓരോ വളണ്ടിയറിലും ഹൃദയത്തിലും കൂടുതൽ വിനയം ഉണ്ടായിത്തീരേണ്ടതാണ്. ഇതിലേക്കെല്ലാം ഇപ്പോഴും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഫ്സർ ജൽസ സാധാരണയിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാഷാല്ലാ വളരെ അധികം ആഴത്തിൽ ഓരോ കാര്യവും ജോലി നോക്കുന്നത് എന്നാണ്. അള്ളാഹു ഓരോ വളണ്ടിയർമാർക്കും ഏറ്റവും ഉത്തമമായ നിലയിൽ ജോലി ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരു കാര്യം ഞാൻ ഇവിടെ പ്രത്യേകം പറയട്ടെ. ഇന്നത്തെ അവസ്ഥ കാരണം സെക്യൂരിറ്റിക്ക് പ്രത്യേകം ശ്രദ്ധ നൽകിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവോ കേബിൾസോ സാധ്യമല്ല. എന്നാൽ ജലസയിൽ പങ്കെടുക്കുന്നതിനായി വരുന്നവരുടെ ആവേശത്തിനും മുറിവേൽക്കാൻ പാടുള്ളതല്ല. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഒരിക്കലും തന്നെ നിയമം കയ്യിലെടുക്കരുത്. ഇത്തരം പ്രശ്നങ്ങൾ ഹിക്മത്തോടുകൂടി പരിഹരിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കൂടെ അതിഥികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അഹമ്മദികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അതികളുടെ പേര് മുമ്പ് തന്നെ പറയേണ്ടതാണ്. സംഘാടകരുമായി കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടതാണ്. കാരണം അതിഥികളെ കൊണ്ടുവരുന്ന അഹമ്മദികൾക്കും പരാതി ഉണ്ടാകാൻ പാടുള്ളതല്ല. സെക്യൂരിറ്റി ചെക്കിംഗ് വളരെ അധികമായി, പങ്കെടുക്കുന്നതിൽ നിന്ന് തടയപ്പെട്ടു, ഒരുപാട് നേരം കാത്തിരിക്കേണ്ടതായി വന്നു. പല കാരണങ്ങൾ കൊണ്ട് തടയപ്പെടുകയും ബുദ്ധിമുട്ടിക്കുകയും ഹൃദയ വ്യഥകൾക്കും കാരണമായി തീരുന്നു. അതുകൊണ്ട് ഈ കാര്യവും ശ്രദ്ധിക്കുക. ഇനി അറിയാത്തവരാണെങ്കിൽ അവരെ കുറിച്ച് കൂടുതലായി വ്യാകുലതയും ഉണ്ടാകും. അതുകൊണ്ട് കൂടെ കൊണ്ടുവരുന്നവർക്ക് മുമ്പ് തന്നെ മുഴുവൻ സംവിധാനം
ഉണ്ടാക്കേണ്ടതാണ്.
ഇനി ഇവിടെ പൂർണമായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ അതിന്റെ പ്രോസസ് ഓരോ അഹമ്മദിയും അതിലൂടെ കടന്നു പോകേണ്ടതാണ്. ഇത് ഉദ്യോഗസ്ഥർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ല. എന്നിരുന്നാലും ഈ ജോലി വളരെ മുമ്പ് തന്നെ നടക്കേണ്ടത് കൊണ്ട് ഇപ്പോൾ പറയേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഇനി ഓരോ ആഴ്ചയും ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അതിഥികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് സംവിധാനം ഒരുക്കുക. കാരണം പിന്നീട് എനിക്ക് കത്തുകൾ വരാറുണ്ട്. ഇനി സംഘാടകരെ ഏതെങ്കിലും കാരണങ്ങളിൽ സംഘാടകരുടെ നിർബന്ധിത അവസ്ഥയും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പരാതി പറയാൻ പാടുള്ളതല്ല. സംഘാടകരും അത്തരം പ്രശ്നങ്ങൾ ഹിക്മത്തോടുകൂടി പരിഹരിക്കേണ്ടതാണ്, ആർക്കും പരാഹതി ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടി. ഇത് തന്നെയാണ് നാം കാണിക്കേണ്ട ഉന്നത സ്വഭാവ ഗുണം. അതുപോലെ തന്നെ ഓരോ കാര്യവും വ്യക്തമായും പറയാൻ ആഗ്രഹിക്കുന്നു. അന്യരായ അതിഥികളെ കൊണ്ടുവരുന്ന അഹമ്മദികൾ ഇക്കാര്യം ഓർക്കേണ്ടതാണ്. ലോകത്തിന്റെ പൊതുവിലുള്ള അവസ്ഥയും ചില ആളുകൾക്ക് ജമാഅത്തിനെ കുറിച്ചുള്ള ചിന്തയും കാരണം അവരെല്ലായ്പ്പോഴും കുഴപ്പത്തിനായി കാത്തിരിക്കുന്നു, നഷ്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അന്യരായ അതിഥികളെ കൊണ്ടുവരാൻ തുടക്കത്തിലുള്ള പരിചയമോ ഉപരിപ്ലവമായ അറിവ് കൊണ്ടോ അത്തരം ആളുകളെ അതിഥികളായി കൊണ്ടുവരാതിരിക്കുക, ഇതിൽ നിഷ്കളങ്കത പ്രകടിപ്പിക്കാതിരിക്കുക. മറിച്ച് എല്ലാവിധത്തിലും തൃപ്തി കൈവരി കഴിവച്ചതിന് ശേഷം പഴയ ബന്ധം ഉള്ള ആളുകളെ മാത്രം അതിഥികളായി കൊണ്ടുവരുന്നു എങ്കിൽ അതായിരിക്കും ശരി. അത് ഞാൻ പറഞ്ഞതുപോലെ സംഘാടകരുമായി എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചതിന് ശേഷം നടപ്പിൽ വരുത്തുക. അവസാനമായി ഈ കാര്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. അതിഥികളെ, പ്രത്യേകിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിലെ അതിഥികളെ സൽക്കരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമായി കരുതുകയും അതിനു മുമ്പത്തേക്കാൾ ഉപരിയായി ത്യാഗങ്ങൾ ആവേശം കാണിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാ ഉദ്യോഗസ്ഥർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതലായി ദുആയിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു ജലസയെ എല്ലാ വിധത്തിലും അനുഗ്രഹീതമാക്കി തീർക്കട്ടെ. എല്ലാ സംവിധാനവും സമയത്ത് തന്നെ പൂർത്തിയാകുകയും ഉദ്യോഗസ്ഥർ എല്ലാ സംവിധാനവും ഏറ്റവും ഉത്തമമായ നിലയിൽ നിറവേറ്റുന്നവരുമായി തീരുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر